മത്തായി അദ്ധ്യായം 18. ആ സമയം ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് അവർ ചോദിച്ചു,
സ്വർഗരാജ്യത്തിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ?
യേശു ഒരു കൊച്ചുകുട്ടിയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. കുട്ടിയെ അവൻ ശിഷ്യന്മാരുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കുഞ്ഞുങ്ങളെപ്പോലെ ആകണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ കുഞ്ഞിനെ പോലെ സ്വയം വിനീതനാകുന്ന ഒരുവനായിരിക്കും സ്വർഗരാജ്യത്തിൽ ശ്രേഷ്ഠനായി കരുതപ്പെടുക. എന്റെ നാമത്തിൽ ഒരാൾ ഇതുപോലൊരു കുട്ടിയെ സ്വീകരിച്ചാൽ അയാൾ എന്നെയാവും സ്വീകരിക്കുക. ഇവരിൽ എന്നിൽ വിശ്വസിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെക്കൊണ്ട് മറ്റാരെങ്കിലും പാപം ചെയ്യിച്ചാൽ അയാൾക്ക് വളരെ കഷ്ടം. അയാൾ സ്വന്തം കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടിത്തൂക്കി അഗാധമായ കടലിൽ മുങ്ങിത്താഴുന്നതാവും ഭേദം. അവരെ പാപികളാക്കുന്ന സംഗതികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകവാസികളോട് എനിക്ക് കരുണ തോന്നുന്നു. അവ സംഭവിക്കണം, എന്നാൽ അതാരിൽ നിന്ന് സംഭവിക്കുന്നുവോ അവന് ദുർഗതി വരും. നിങ്ങളുടെ കയ്യോ കാലോ നിങ്ങളെ പാപം ചെയ്യിക്കുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. നിങ്ങൾ അംഗഭംഗം ഏർപ്പെട്ടവനും വികലാംഗനും ആയിരുന്നാൽ പോലും നിത്യജീവൻ കിട്ടുക എന്നത് എപ്പോഴും മെച്ചപ്പെട്ടത് തന്നെ. രണ്ട് കൈകാലുകളും ഉണ്ടായിരിക്കെ നരകത്തിലെറിയപ്പെടുന്നതിലും ഭേദം അതുതന്നെയാണ്. പാപം ചെയ്യാൻ നിങ്ങളുടെ കണ്ണ് പ്രേരകമായാൽ അതെടുത്തു കളയുക. ഒരു കണ്ണുമായി നിത്യജീവൻ കിട്ടുന്നത് തന്നെയാണ് രണ്ട് കണ്ണുകളോടെയും നരകത്തിലെറിയപ്പെടുന്നതിലും നല്ലത്. സൂക്ഷിച്ചിരിക്കുക, കൊച്ചുകുട്ടികൾ അപ്രധാനരെന്ന് കരുതരുത്. കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരാകട്ടെ എപ്പോഴും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ കൂടെയുമാണ്. ഒരാളുടെ 100 ആടുകളിൽ 1 നഷ്ടമായി എന്നിരിക്കട്ടെ, അപ്പോൾ അയാൾ മറ്റ് 99 മലയിൽ ഉപേക്ഷിക്കും, എന്നിട്ട് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകും. ശരിയല്ലേ? നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയാൽ ഈ ആടിനെ ചൊല്ലി നഷ്ടപ്പെടാത്ത 99 ആടുകളെ കാണുന്നതിലുമധികം അയാൾ സന്തോഷിക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, അതേപോലെ സ്വർഗസ്ഥനായ പിതാവും തന്റെ കുഞ്ഞുങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ അടുത്തുപോയി അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് പറയുക. അപ്പോൾ മറ്റാരുടെയും സാന്നിധ്യം അരുത്. അയാളത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അയാളെ നിങ്ങളുടെ സഹോദരനാകാൻ സഹായിക്കുകയാണ്. എന്നാൽ അയാൾ അത് കേൾക്കാൻ വിസമ്മതിച്ചാൽ ഒന്നോ രണ്ടോ ആളുകളെയും കൂട്ടി അയാളെ വീണ്ടും കാണുക. അങ്ങനെ സംഭവിച്ചതെല്ലാം സാക്ഷ്യപ്പെടുത്താമല്ലോ. എന്നിട്ടും അയാൾക്ക് സമ്മതമല്ലെങ്കിൽ വിവരം സഭയോട് പറയുക. സഭ പറയുന്നതും കേൾക്കാൻ വിസമ്മതിച്ചാൽ അവനെ ദൈവവിശ്വാസി അല്ലാത്തവനെന്ന പോലെ കണക്കാക്കുക. ഒരു ചുങ്കപ്പിരിവുകാരനായി അയാളെ കരുതുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾ ന്യായവിധി ഇവിടെ ഭൂമിയിൽ വെച്ച് വിളംബരപ്പെടുത്തുമ്പോൾ അതുതന്നെ ദൈവത്തിന്റെ ന്യായവിധിയും ആകും. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അത് ദൈവം ക്ഷമിക്കുന്നത് തന്നെ. ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ ഒരു കാര്യത്തിൽ യോജിപ്പിലായാൽ അതിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് അനുവദിച്ചു തരും. ഇത് സത്യമാണ്, കാരണം എന്നിൽ വിശ്വസിക്കുന്ന 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ ഞാനും അവരുടെ നടുവിലുണ്ട്.
പത്രോസ് യേശുവിന്റെ അടുത്തെത്തി ചോദിച്ചു,
കർത്താവെ, എന്റെ സഹോദരൻ തുടർച്ചയായി എന്നോട് തെറ്റ് ചെയ്താൽ ഈ എത്ര തവണയാണ് ഞാൻ അവനോട് ക്ഷമിക്കേണ്ടത്? 7 തവണയോ?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിന്നോട് പറയുന്നു, 7-ൽ കൂടുതൽ തവണ നീ അവനോട് ക്ഷമിക്കണം. 7-70 പ്രാവശ്യം അവൻ തെറ്റ് ചെയ്താലും നീ ക്ഷമിക്കണം. അതിനാൽ തനിക്ക് കടപ്പെട്ട തുക തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ച രാജാവിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. രാജാവ് കണക്ക് തീർത്തു തുടങ്ങി. ഒരാൾ 1000 വെള്ളി നാണയങ്ങൾ കടപ്പെട്ടിരുന്നു. രാജാവിന് പണം തിരിച്ചു കൊടുക്കാനുള്ള വഴി അയാൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമടക്കം അയാൾക്കു സ്വന്തമായുള്ളതും അയാളെ തന്നെയും വിൽക്കാൻ രാജാവ് ഉത്തരവിട്ടു. ആ പണം കടം വീട്ടാൻ ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഉദ്യോഗസ്ഥൻ രാജാവിന്റെ കാൽക്കൽ വീണ് യാചിച്ചു, എന്നോട് കാരുണ്യം തോന്നണമേ, ഞാൻ എന്റെ കടം മുഴുവൻ വീട്ടാം. യജമാനന് അയാളോട് കരുണ തോന്നി. അതിനാൽ ആ ദാസന്റെ യജമാനൻ അയാളുടെ കടം റദ്ദാക്കി. പിന്നീട് ആ ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് പോകുമ്പോൾ അയാളോട് 100 വെള്ളി നാണയങ്ങൾ കടം വാങ്ങിയ മറ്റൊരു ഉദ്യോഗസ്ഥനെ കണ്ടു. അയാൾ തന്റെ സഹപ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് ആക്രോശിച്ചു, "നിന്റെ കടം വീട്ടുക!" രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകന്റെ കാൽക്കൽ വീണ് യാചിച്ചു, "എന്നോട് കരുണ കാട്ടൂ, ഞാനതെല്ലാം തിരികെ തരാം." പക്ഷേ അയാൾ അതൊന്നും സമ്മതിച്ചില്ല. അയാൾ ന്യായാധിപനെ സമീപിച്ച് തനിക്ക് കടപ്പെട്ടവനെ തടവിലാക്കി കടം വാങ്ങിയത് തിരിച്ചടയ്ക്കും വരെ തടവിലിട്ടു. മറ്റെല്ലാ സഹ ഉദ്യോഗസ്ഥന്മാരും ഇത് കണ്ട് ദുഃഖിച്ചു. അവർ സംഭവിച്ചതെല്ലാം തങ്ങളുടെ യജമാനനോട് പോയി പറഞ്ഞു. അപ്പോൾ യജമാനൻ ദാസനെ വിളിച്ചു പറഞ്ഞു, "ദുഷ്ടനായ ദാസനെ, നീ എനിക്ക് വളരെ പണം കടപ്പെട്ടിരുന്നു. പക്ഷേ നീ യാചിച്ചപ്പോൾ ഞാൻ നിന്നോട് കരുണ കാട്ടി, നിന്റെ കടം റദ്ദു ചെയ്തു. എന്നാൽ അതേപോലെ നീ നിന്റെ സഹോദരനോടും കാരുണ്യം കാട്ടണമായിരുന്നു. ഞാൻ നിന്നോട് കാട്ടിയ അതേ കരുണ നീ അവനോടും കാട്ടണമായിരുന്നു." അവന്റെ യജമാനൻ വളരെ കോപിച്ചു. അവൻ ഭൃത്യനെ തന്റെ കടം മുഴുവൻ വീട്ടും വരെ തടവിലിട്ട് ശിക്ഷിച്ചു. "സ്വർഗസ്ഥനായ എന്റെ പിതാവ് ചെയ്യുമ്പോലെ തന്നെയാണ് രാജാവ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരോട് ഹൃദയംഗമായി ക്ഷമിക്കുക. അല്ലെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കില്ല."